ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഖസാക്കിന്റെ ഇതിഹാസത്തിലെ രവിക്ക് ഏകാധ്യാപക വിദ്യാലയത്തിൽ ആദ്യമായി ഒരുക്കിയ ഭക്ഷണത്തെക്കുറിച്ച് ഒ വി വിജയൻ എഴുതുന്നത് ഇങ്ങനെയാണ്: രണ്ട് ഗോമാങ്ങ, നനഞ്ഞുപരുന്ന നാലിഡ്ഡലി, മുളകുപൊടി, എരുമപ്പാലൊഴിച്ച് കൊഴുപ്പിച്ച കാപ്പി ഒരു കൂജ നിറയെ. ഇത്രയും വച്ചാണ് ശിവരാമൻ നായർ തിരിച്ചുപോയത്. രവിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല രുചി തോന്നി. സ്മാരകശിലകളിൽ പുനത്തൽ കുഞ്ഞബ്ദുല്ല എഴുതിയ ഒരു ഭാഗം നോക്കൂ: മൂസ മുസലിയാർ കാലും മുഖവും കഴുകി ഒരിരിപ്പാണ്. നാഴിയരിയുടെ വടക്കനരിച്ചോറും തേങ്ങ അരിച്ചു കുറുക്കി വറ്റിച്ച മീൻകറിയും ഉപ്പിലിട്ട മാങ്ങയും കൂട്ടി ഒരു തീറ്റയുണ്ട്. അപ്പോഴേക്കും മുസലിയാർ വിയർക്കും. കുട നന്നാക്കുന്ന ചോയിൽ കാപ്പിക്കടക്കാരൻ കേളുവിന്റെ കടയിലെ ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ച് എം മുകുന്ദൻ എഴുതുന്നുണ്ട്: ഒരണ കൊടുത്താൽ ഒന്നാന്തരം വെള്ളച്ചായയും മഞ്ഞളിട്ട് വേവിച്ച് വെളിച്ചെണ്ണയിൽ കായ്മുളകും കടുകും വറുത്തിട്ട കിഴങ്ങ് പുഴുക്കും അവിടെ കിട്ടും. നമ്മുടെ നാട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പൊളിയാണ്. ഓരോ പ്രദേശത്തിനും അതിന്റേതായ രുചി വൈവിധ്യങ്ങളുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ വ്യത്യസ്തത കാണാൻ സാധിക്കും. രുചികൊണ്ട് കൊതിപ്പിക്കുന്ന ഈ ഭക്ഷണ വൈവിധ്യം നമ്മുടെ കഥാകൃത്തുക്കൾ അവരുടെ കൃതികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന്റെ ഏതാനും ഉദാഹരണങ്ങളാണ് പറഞ്ഞുവന്നത്. ഒരു കാലത്ത് നമ്മുടെ നാട്ടുമ്പുറങ്ങളുടെ നാഡീസ്പന്ദനമായിരുന്നു ഇത്തരം ഭക്ഷണങ്ങൾ വിളമ്പുന്ന ചായക്കടകൾ. അതൊരു സൌഹൃദ കൂട്ടായ്മകൾ കൂടിയായിരുന്നു. നിഷ്കളങ്കമായ നാട്ടുവർത്തമാനങ്ങൾക്കൊപ്പം മായമില്ലാത്ത നാടൻ വിഭവങ്ങളും. ഈ പറഞ്ഞതിലെ രണ്ടു നാമവിശേഷണങ്ങളും ഇന്ന് വളരെ പ്രസക്തമാണ്. സൌഹൃദ കൂട്ടായ്മകളിലെ നിഷ്കളങ്ക നാട്ടുവർത്തമാനങ്ങൾ എന്നത് ഒരു മിഥ്യയായി മാറി. നാട്ടുവർത്തമാനങ്ങളില്ല എന്നതൊരു കാര്യം, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടിന് മതമോ ജാതിയോ രാഷ്ട്രീയമോ മറ്റെന്തെങ്കിലും വൈവിധ്യ നിലപാടുകളോ കൂട്ടിച്ചേർത്ത് ആകെ അലമ്പാവുന്ന സ്ഥിതിയുണ്ട്. രണ്ടാമത്തേത് മായമില്ലാത്ത നാടൻ വിഭവങ്ങൾ എന്നത്. സർവം മായം എന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിലും ശരിയായി. നമ്മുടെ നാടൻ ചായപീടികകളുടെ സ്ഥാനത്ത് കേരളത്തിൽ ഫാസ്റ്റ് ഫുഡ് കടകൾ തഴച്ചു വളരുകയാണ്. എന്നാൽ ഒരു നാടിന്റെ പ്രതീകമായി ഇപ്പോഴും കാണുന്ന ചില ചിത്രങ്ങളുണ്ട്. അതിലൊന്ന് കോഴിക്കോട് കടപ്പുറത്തെ ഉപ്പിലിട്ടത് വിൽക്കുന്ന ഉന്തുവണ്ടികളാണ്. ഹൃദ്യമായ ഓർമ്മകളിലൂടെ നാട്ടു സംസ്കൃതിയിലേക്ക് ഗൃഹാതുരതയോടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചകൾ. കടലിലെ തിര എണ്ണിയിരിക്കാൻ ഇഷ്ടമുള്ളവരും ഉപ്പിലിട്ടത് കഴിക്കാൻ വരുന്നവരും അസ്തമയം കാണാൻ വരുന്നവരും തട്ടുകടകളിൽ രുചി തേടി വരുന്നവരുമൊക്കെ ഈ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഈ കടകളിൽ നടത്തിയ പരിശോധനയിൽ മാരക രാസപദാർത്ഥങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അധികൃതർ ഈ ഉന്തുവണ്ടികളോട് ഇനി തൽക്കാലം പ്രവർത്തിക്കേണ്ടതില്ല എന്ന് നിർദ്ദേശം നൽകി. അത് വലിയ ചർച്ചയായി. കാരണം ഈ ഉന്തുവണ്ടികളിൽ ഉപ്പിലിട്ടത് വിറ്റ് കോടികൾ ഉണ്ടാക്കുന്നവരല്ല ഈ മനുഷ്യർ. ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് ഇതിനൊക്കെ ഉപരിയായി ആത്മസംതൃപ്തി നൽകുന്ന മറ്റെന്തെങ്കിലും ഉണ്ടാകും. എന്നാൽ മറ്റു ചിലർ താൽക്കാലിക ലാഭം നോക്കി മായം ചേർക്കാൻ ശ്രമിച്ചതാകണം ഇവരുടെയും കടകൾ പൂട്ടേണ്ടി വന്നത്. മാരക രാസപദാർത്ഥങ്ങൾ കലർത്തി ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പനയ്ക്കെത്തിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം എല്ലാവർക്കും നിരോധനം ഏർപ്പെടുത്തിയ കോർപ്പറേഷൻ നടപടി ശരിയായില്ല എന്നാണ് ഇവരിൽ ഭൂരിഭാഗം പേരും പറഞ്ഞത്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്ന കാഴ്ചയാണവിടെ. ചെല്ലുഭരണിയിലെ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും കൈതച്ചക്കയുമെല്ലാം സഞ്ചാരികളെ മാടി വിളിക്കും. ബീച്ചിലെത്തുന്ന എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഇനങ്ങൾ. ദിവസങ്ങളായി ഉപ്പിലിട്ട പഴങ്ങളും പച്ചക്കറികളും കോഴിക്കോട് ബീച്ചിൽ വിലക്കിയിരുന്നു. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന ബീച്ചിൽ ഉപ്പിലിട്ട ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് സ്വദേശിക്ക് പൊള്ളലേൽക്കാൻ ഇടയായ സാഹചര്യത്തിലാണ് കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഉപയോഗിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് വിലക്കേർപ്പെടുത്തിയത്. എന്നാൽ ഇത്തരത്തിൽ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ കോഴിക്കോട് ബീച്ചിൽ മാത്രം 90 എണ്ണമുണ്ട്. കച്ചവടം താൽക്കാലികമായി നിർത്തിയതോടെ മിക്കവരുടെയും ജീവിതം വഴിമുട്ടി. പ്രതിഷേധങ്ങളും പരാതികളും രൂക്ഷമായി. ഒടുവിൽ മേയർ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചു. പരിശീലനവും ബോധവൽക്കരണവും നൽകി പുത്തനുണർവോടെ കച്ചവടക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പിലിട്ടത് ദിവസങ്ങൾക്കകം തിരിച്ചെത്തിയപ്പോൾ കടൽക്കരയിൽ കാറ്റുകൊള്ളാനെത്തിയവർക്കും സന്തോഷം. കർശന നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും ഉറപ്പാക്കി ബീച്ചിലെ കടകൾ പ്രവർത്തിക്കും. കോർപ്പറേഷൻ ഉന്തുവണ്ടിയിൽ ലൈസൻസും തിരിച്ചറിയൽ കാർഡും സൂക്ഷിക്കണം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റേതുൾപ്പെടെ പരിശോധന എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. പിടിവീണാൽ കർശന നടപടി. ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കാനുള്ള തീരുമാനമാണ് അധികൃതർ കൈക്കൊള്ളുന്നത്. നല്ല കാര്യം. മായമിട്ട ഭക്ഷണം ഒരിക്കലും വിളമ്പാൻ പാടില്ല എന്നത് എപ്പോഴും മനസ്സിലുണ്ടാകേണ്ട കാര്യമാണ്. മായത്തിന്റെ കാര്യം മാത്രമല്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കോഴിക്കോടിന്റെ കഥാകാരൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുണ്ട്, ഭക്ഷണം എല്ലാവർക്കും പങ്കിട്ട് നൽകി കഴിക്കണമെന്ന വലിയ പാഠം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും എന്ന വിവേചനത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. മനുഷ്യരിൽ വിശക്കുന്നവനും വിശക്കാത്തവനും എന്ന രണ്ടു വർഗം മാത്രമേയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. വിശപ്പിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. താൻ കഴിക്കുമ്പോൾ തനിക്കൊപ്പമുള്ളവരെയും കൂടെ ഭക്ഷണം കഴിപ്പിക്കാൻ അദ്ദേഹത്തെ എപ്പോഴും പ്രേരിപ്പിച്ചിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ സന്ദർശിച്ച ഒരാളെപ്പോലും അദ്ദേഹം സൽക്കരിക്കാതെ വിട്ടിട്ടില്ല. കുറഞ്ഞപക്ഷം അവർക്കൊക്കെ ഒരു സുലൈമാനെങ്കിലും അദ്ദേഹം നൽകിയിരുന്നു. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പാത്തുമയുടെ ആടിൽ എഴുതിയിട്ടുണ്ട്, ഞാനൊരു കൈതച്ചക്കയുടെ പകുതി മുറിച്ച് തൊലിച്ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാത്തുമയുടെ ആട് ജനലിനടുത്തും പിള്ളേര് വാതിൽക്കലും ഹാജരായി. ഏത്തപ്പഴവും ചുണ്ടില്ലാക്കണ്ണനും നെയ്യുമെല്ലാം പുരട്ടി ചേർത്ത് കുഴച്ച് പിള്ളേർക്ക് ഓരോ ഉരുള കൊടുക്കും. കൈതച്ചക്കയുടെ ഓരോ കഷ്ണവും പലഹാരം തിന്നിട്ട് പഴത്തൊലിയും മറ്റും പാത്തുമയുടെ ആടിനും കൊടുക്കും.